2021 ജൂലൈ 9 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ കേരള പേജിൽ നിന്ന്. ഐഷ സുൽത്താനയുടെ ഫ്ളാറ്റിൽ പരിശോധന. സ്വന്തം ലേഖകൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന്. കൊച്ചി. ചാനൽ ചർച്ചയിലെ ജൈവായുധ പരാമർശത്തിന്റെ പേരിൽ രാജ്യദ്രോഹ കേസിൽപ്പെട്ട സംവിധായിക ഐഷ സുൽത്താനയുടെ കാക്കനാട്ടെ വാടക ഫ്ളാറ്റിൽ ലക്ഷദ്വീപ് പോലീസ് ഇന്നലെ പരിശോധന നടത്തി. ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് ഫ്ളാറ്റിൽ എത്തിയ ശേഷം ഐഷയെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇളയ സഹോദരനും +2 വിദ്യാർത്ഥിയുമായ ഷർഷാദ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഷർഷാദിനെയും പോലീസ് ചോദ്യം ചെയ്തു. ഐഷയോട് ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഐഷയുടെ പാസ്പോർട്ട് പരിശോധിച്ച ശേഷം തിരികെ നൽകി. ബാങ്ക് പാസ്ബുക്കുകളും പരിശോധിച്ചു. മൊബൈലും ലാപ്ടോപ്പും വാങ്ങാനുള്ള പണം എവിടെ നിന്ന് വന്നു, ആരു തന്നു എന്നുള്ള കാര്യങ്ങളാണ് സഹോദരനോട് അന്വേഷണ സംഘം ചോദിച്ചത്. ലക്ഷദ്വീപ് SI അമീർ ബിൻ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. ലോക്കൽ പോലീസും ഉണ്ടായിരുന്നു. കുറച്ചു ദിവസം കൂടി കേരളത്തിൽ തുടരുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. എത്തിയത് മുന്നറിയിപ്പില്ലാതെ. ഒരു മുന്നറിയിപ്പ് നൽകാതെയാണ് അന്വേഷണ സംഘം എത്തിയത്. മാനസികമായി പീഡിപ്പിക്കുന്ന സമീപനമാണ് ഇത്. എന്റെ പുതിയ ചിത്രമായ ഫ്ലഷിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ ദിവസമായിരുന്നു. ആ സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് പരിശോധന, ഐഷ സുൽത്താന പറയുന്നു. ചാനലുകളിലെത്തി ഐഷ സുൽത്താന ജൈവായുധ പരാമർശം നടത്തിയ മീഡിയ 1 ചാനലിന്റെ കോഴിക്കോട് ഓഫീസിലും റിപ്പോർട്ടോ ചാനലിന്റെ കൊച്ചി ഓഫീസിലും അന്വേഷണ സംഘം എത്തി വിവരങ്ങൾ ശേഖരിച്ചു. റിപ്പോർട്ടോ ചാനലിന്റെ സ്റ്റുഡിയോയിൽ ഇരുന്നാണ് ഐഷ മീഡിയ 1 ചാനലിന്റെ ചർച്ചയിൽ പങ്കെടുത്തത്. ആരോപണങ്ങൾ കെട്ടുകഥയെന്ന് ഐഷ സുൽത്താന. ജനാർ കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന്. കൊച്ചി. ലക്ഷദ്വീപിലെ ചെത്തലാത്തിൽ കടൽ തിരമാലകൾക്കൊപ്പം കളിച്ചു വളർന്ന പെൺകുട്ടി സ്വന്തം നാടിനു വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ ലഭിച്ചത് രാജ്യദ്രോഹ കുറ്റം. ഈ പ്രശ്നം തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതായി എറണാകുളം കാക്കനാട്ടെ വസതിയിൽ തിരിച്ചെത്തിയ സംവിധായിക ഐഷ സുൽത്താന പറയുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല. ദ്വീപിൽ ജനതാദളുമായും കേരളത്തിൽ ഇടതുപക്ഷവുമായും അനുഭാവമുണ്ടെന്നാണ് പ്രചാരണം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ സമരമെന്ന് കേട്ടാൽ സ്ഥലം കാലിയാക്കുമായിരുന്നു. ഐഷ വിശദമാക്കുന്നു വിവാദ വിഷയങ്ങൾ. രാജ്യദ്രോഹ കുറ്റം. ചില സിനിമകളിൽ നിന്ന് മനസ്സിൽ പതിഞ്ഞ വാക്കാണ് ബയോ വെപ്പൺ. ചാനൽ ചർച്ചയ്ക്കിടെ ആ വാക്ക് വായിൽ വന്നു പോയതാണ്. ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയാൻ അവസരം തരാതെ അത് വിവാദമാക്കി. അതൊരു പാഠമായി. ഒരു കാര്യം പറയാനോ ചെയ്യാനോ രണ്ടാമതൊന്ന് ചിന്തിക്കും. തീവ്രവാദ ബന്ധവും ബിസിനസ് പാർട്ട്ണറും. ബിസിനസ്സോ ബിസിനസ് പാർട്ട്ണറോ ഇല്ല, ഒരു സ്ത്രീക്ക് മേൽ ഏതെങ്കിലും ആരോപണം വന്നാൽ പല ബന്ധങ്ങൾ ചാർത്തുക ചിലരുടെ ശീലമാണ്. എനിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ നടക്കുന്ന നീക്കം വിജയിക്കില്ല. കടൽ കണ്ട് വളർന്നതാണ്. കടലിൽ ബോട്ട് ഓടിച്ചിട്ടുമുണ്ട്. എന്നെയോ നാടിനെയോ പറഞ്ഞാൽ പ്രതികരിക്കും. ബംഗ്ലാദേശ് ബന്ധം. ജനിച്ചതും പഠിച്ചതും ബംഗ്ലാദേശിലാണെന്നാണ് പ്രചരിപ്പിച്ചത്. വിക്കിപീഡിയ വരെ അത്തരത്തിൽ എഡിറ്റ് ചെയ്തിരുന്നു. ജനിച്ചത് ചെത്തലാത്തുള്ള കുടുംബ വീട്ടിലാണ്. പഠിച്ചത് ദ്വീപിലെ സ്കൂളിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും ആണ്. വീട് BJP ഓഫീസ്. എന്റെ പേരിലുള്ള ചെത്തലാത്തിലെ വീട് BJP ഓഫീസാണ്. ഒരു രൂപ പോലും വാടക വാങ്ങുന്നില്ല. എന്റെ മാമന്മാർ BJP അംഗങ്ങളാണ്. എന്നിട്ടും ചില BJP എനിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നു. അതിനുദാഹരണമാണ് അബ്ദുള്ളക്കുട്ടിയുടെ ശബ്ദ സന്ദേശം. ക്വാറന്റൈൻ ലംഘനം. കൊടുക്കാനുള്ള തന്ത്രം മാത്രം. ഡാക് ബംഗ്ലാവിൽ പോയി കോവിഡ് ബാധിതരുമായി ഇടപഴകി എന്നാണ് ആരോപണം. പുറത്തിറങ്ങിയത് 2 വനിതാ പോലീസുകാരുടെ കൂടെ സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യലിന് പോകാനാണ്. ഫോൺ പരിശോധന. സുഹൃത്തുക്കൾ ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മാത്രമേയുള്ളൂ. ഫോൺ തിരിച്ചു കിട്ടുമോ എന്നറിയില്ല. എത്ര പരിശോധിച്ചാലും ഒരു തെറ്റും കണ്ടെത്താനാകില്ല. ഭരണ പരിഷ്കാരം. അഡ്മിനിസ്ട്രേറ്ററുടെ പരിഷ്കാരങ്ങളിൽ നല്ല കാര്യങ്ങൾ ഉള്ളതായി തോന്നിയിട്ടില്ല. ലക്ഷദ്വീപിൽ മത്സ്യബന്ധനത്തിലും തെങ്ങ് കൃഷിയിലുമാണ് വികസനം വേണ്ടത്. കുടുംബം. വെറ്ററിനറി വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഉപ്പ കുഞ്ഞിക്കോയ 4 വർഷം മുമ്പ് മരിച്ചു. 2 മാസത്തിനു ശേഷം 2-ാമത്തെ സഹോദരൻ ഷാഹിദും മരിച്ചു. ആമിന മൻസിൽ എന്നാണ് കുടുംബ പേര്. ഉമ്മ ഹവ്വ. +2 വിദ്യാർത്ഥിയായ ഷർഷാദാണ് ഇളയ സഹോദരൻ. ഉമ്മയും അനുജനുമായി എറണാകുളം കാക്കനാട്ടാണ് താമസം. സിനിമ. സിനിമാ മേഖലയുമായി മുന്നോട്ടു പോകാനാണ് താല്പര്യം. ഞാൻ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്യുന്ന ഫ്ലഷ് എന്ന സിനിമയുടെ ഡബ്ബിംഗ് നടക്കുകയാണ്. നിലവിലെ എന്റെ ജീവിത സാഹചര്യം സിനിമയാക്കാനും ആഗ്രഹമുണ്ട്.